സ്വർഗത്തെക്കുറിച്ച് അധികമൊന്നും എനിക്കും താങ്കളോട് പറയുവാൻ സാധിക്കില്ല. എന്നിരുന്നാൽ തന്നെ സ്വർഗത്തിലുള്ള ആളിനെക്കുറിച്ച് പറയുവാൻ എനിക്ക് കഴിയും. നമുക്ക് അവനെക്കുറിച്ച് സംസാരിക്കാം. അതേ കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ച് നാം നമ്മുടെ കണ്ണുകൾ അവങ്കലാക്കേണ്ടതാണ്. അവനെയാണ് നാം നോക്കേണ്ടത്.
ട്രാൻസ്‌വേൾഡ് റേഡിയോ ഇന്ത്യയുടെ ജീവസന്ദേശ വചന പഠന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നും തിരുവചനം പഠിക്കുവാൻ നമുക്ക് ലഭിച്ച അവസരത്തിനായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പഠനം ആരംഭിക്കാം. ബ്രദർ ജോർജ് ഫിലിപ്പ് പഠിപ്പിക്കുന്നു, ശ്രദ്ധിച്ചാലും.
തെറ്റ് കാണുമ്പോൾ ശാസിക്കുന്നത് സ്നേഹമില്ലാത്തതുകൊണ്ടും കരുതലില്ലാത്തതുകൊണ്ടുമാകുന്നു എന്ന് ചിന്തിക്കുന്നത് ബാലിശമാണ്. എന്നാൽ പക്വത വന്ന ഒരാൾ തന്റെ തെറ്റുകളെ തിരുത്തുന്ന അല്ലെങ്കിൽ അത് കാണിച്ചു കൊടുക്കുന്ന ആളെ അഭിനന്ദിക്കും. എന്റെ ചെറുപ്പത്തിൽ അപ്പൻ എന്നെ അടിക്കുമ്പോൾ ഞാൻ കരുതിയിരുന്നത് അദ്ദേഹത്തിന് എന്നോട് സ്നേഹമില്ലാത്തതിനാലാണ് എന്നെ ശിക്ഷിക്കുന്നത് എന്നത്രേ. എന്തൊരു പിടിച്ചുകെട്ട്! ഞാൻ അന്ന് സ്വാതന്ത്ര്യത്തിനു വേണ്ടി ആഗ്രഹിച്ചു. അപ്പോഴൊക്കെ ഞാൻ ചിന്തിച്ചിരുന്നത് പിന്നീട് വളരുമ്പോൾ അപ്പനെ വേദനിപ്പിക്കുന്നത് എന്തെങ്കിലും ചെയ്ത് പകരം വീട്ടണമെന്നായിരുന്നു. പല കുഞ്ഞുങ്ങളും അങ്ങനെ തന്നെ ഇന്നും ചിന്തിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. എന്നാൽ ഞാൻ വളർന്നപ്പോൾ ഒരു കാര്യം മനസ്സിലായി. എന്റെ അപ്പൻ എന്റെ തെറ്റ് തിരുത്തിയതിനാൽ, എന്നെ ശിക്ഷിച്ചതിനാൽ ഞാൻ എത്ര ഭാഗ്യവാനാണ്. അന്ന് അങ്ങനെയൊക്കെ എന്നോട് പെരുമാറിയതിന് ഞാൻ പിതാവിനോട് ഇന്ന് വളരെയേറെ നന്ദിയുള്ളവനാണ്. എന്നാൽ എന്റെ ചില സ്നേഹിതരുണ്ട്, അവരുടെ അപ്പന്മാർക്ക് മക്കളെ ശാസിക്കുവാനോ തിരുത്തുവാനോ സമയമില്ലായിരുന്നു, അല്ലെങ്കിൽ മനസ്സില്ലായിരുന്നു. തിരുത്തിയപ്പോഴൊക്കെ ഈ മക്കൾ അപ്പന്റെ നേരെ ശക്തമായി പ്രതികരിച്ചു. ഫലമോ? ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. ആരും ശാസിക്കുകയോ തിരുത്തുവാൻ തുനിയാത്തതോ ആയ ഒരു ജീവിതമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതെ, പിടിച്ചുകെട്ടില്ലാത്ത ഒരു ജീവിതം. എന്നാൽ അത് കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് നയിക്കുന്നതാണ് എന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ ഏറ്റവും അധികം തലവേദന ഉണ്ടാക്കിയ ഒരു സഭയായിരുന്നു കൊരിന്തിലുണ്ടായിരുന്ന സഭ. അവൻ അവരെ ശാസിച്ചു, അവരെ തിരുത്തി. തന്റെ അവസ്ഥ അവൻ അവരോട് പറഞ്ഞു. തന്റെ ബലഹീനതയെക്കുറിച്ച് അവൻ വിവരിച്ചു. തന്റെ ശക്തി തന്റേതല്ല എന്നും ദൈവമാണ് തന്നെ ശക്തനാക്കുന്നതെന്നും പൗലോസ് അവരെ ഓർപ്പിച്ചു. 12 അധ്യായത്തിന്റെ 10 വാക്യം വരെ നാം കണ്ടുകഴിഞ്ഞല്ലോ. എത്ര മനോഹരമായ ഒരു ഭാഗമില്ലേ! പൗലോസ് തന്റെ ജീവിതത്തിലെ ആരോടും ഇതിനു മുൻപ് പറഞ്ഞിട്ടില്ലാത്ത രഹസ്യങ്ങളൊക്കെ ഈ സഭയിലെ ജനങ്ങളോട് തുറന്നു പറയുന്നു. തനിക്ക് ജഡത്തിലൊരു ശൂലമുണ്ട് എന്ന് പൗലോസ് പറയുന്നു. അത് തനിക്ക് എന്തുകൊണ്ട് ലഭിച്ചു എന്ന് പൗലോസിന് വ്യക്തമായ ധാരണ അല്ലെങ്കിൽ അറിവുണ്ടായിരുന്നു, ഉറപ്പുണ്ടായിരുന്നു. അവൻ 3 പ്രാവശ്യം ദൈവത്തോട് അപേക്ഷിച്ചു അതൊന്ന് മാറ്റിക്കെട്ടുവാൻ. എന്നാൽ ദൈവം അതിന് കൊടുത്ത മറുപടി, അതെവിടെ ഇരിക്കട്ടെ, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നതാകുന്നു. പൗലോസ് അതുകൊണ്ട് തന്നെ തന്റെ ബലഹീനതയിൽ പ്രശംസിക്കുന്നു എന്ന് പറയുന്നു. കാരണം ദൈവത്തിന്റെ ശക്തി കൂടുതലായി അനുഭവിക്കുവാൻ സാധിക്കുന്ന അവസരമായി തന്റെ ബലഹീനതകളെ അവൻ കണ്ടു. ബലഹീനതകൾ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് തെറ്റ് ചെയ്യുന്നതിനെക്കുറിച്ചല്ല. ചില ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞാൻ എത്രയധികം പാപം ചെയ്യുമോ അത്രയധികം ദൈവം എന്നെ സ്നേഹിച്ച് എന്റെ പുറകെ വരും, അതുകൊണ്ട് ഞാൻ പാപം ചെയ്തുകൊണ്ടേയിരിക്കുമെന്ന്. അതിയെന്നാള് വരില്ല കേട്ടോ, വളരെ സൂക്ഷിക്കണം. ഇവിടെ പറയുന്നത് തന്റെ ശരീരത്തിലെ ബലഹീനത എന്നാണ്. തന്റെ ഈ ശരീരത്തിലുള്ള പരിമിതികൾ, അതാണ് പൗലോസ് ഉദ്ദേശിക്കുന്നത്. പൗലോസ് പറയുന്നു തനിക്കതിൽ ഉറപ്പ് ലഭിച്ചുവെന്ന്. അതെ, ദൈവം അറിഞ്ഞും അനുവദിച്ചും മാത്രമാണ് തന്റെ ജീവിതത്തിൽ വന്നിട്ടുള്ളതെല്ലാം എന്ന ഉറപ്പ് പൗലോസിനുണ്ടായിരുന്നു. ഈ ഉറപ്പ് ജീവിതത്തിലുള്ള ഓരോ ദൈവ പൈതലും അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയായിരിക്കും. പലപ്പോഴും നാം പിറുപിറുക്കുന്നതും നാം പരാതിപ്പെടുന്നതും നാം നിരാശപ്പെട്ടിരിക്കുന്നതുമൊക്കെ ഏതോ അപകടം ജീവിതത്തിൽ സംഭവിച്ചു എന്ന് ചിന്തിക്കുന്നതുകൊണ്ടല്ലേ? എന്തുകൊണ്ട് ദൈവം ഇത് അനുവദിച്ചു? അല്ലെങ്കിൽ ദൈവം ഇത് കണ്ടില്ലേ? പൗലോസ് പറയുന്നു തന്റെ ജീവിതത്തിൽ താൻ 3 പ്രാവശ്യം ദൈവത്തോട് ആത്മാർത്ഥമായി അപേക്ഷിച്ചു എന്നാൽ ദൈവത്തിന്റെ മറുപടി, അതവിടെ ഇരിക്കട്ടെ കുഞ്ഞെ, എനിക്ക് അത് അവിടെ ഇരുന്നാലും നിന്നെക്കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യിക്കുവാൻ സാധിക്കും എന്നായിരുന്നു. ഇത് എത്ര വലിയൊരു പാഠമാകുന്നു നമ്മെ പഠിപ്പിക്കുന്നത്. നാം ഇതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ധ്യാനിക്കുന്നത്, ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ ആഴങ്ങളിലേക്ക് ഇറങ്ങി ധ്യാനിക്കുന്നത് വളരെ പ്രയോജനം ചെയ്യും. ഇന്ന് 11 മുതലുള്ള വാക്യങ്ങളാണ് നാം ചിന്തിക്കുവാൻ പോകുന്നത്. 2 കൊരിന്ത്യർ 12:11. ഞാൻ മൂഢനായിപ്പോയി, നിങ്ങൾ എന്നെ നിർബന്ധിച്ചു, നിങ്ങൾ എന്നെ ശ്ലാഘിക്കേണ്ടതായിരുന്നു. ഞാൻ ഏതുമില്ല എങ്കിലും അതിശ്രേഷ്ഠതയുള്ള അപ്പസ്തോലന്മാരിൽ ഒട്ടും കുറഞ്ഞവനല്ല. മുമ്പ് ചെയ്തിരുന്നതുപോലെ അവൻ ഇവിടെ വീണ്ടും ആവർത്തിച്ച് സംസാരിക്കുന്നു. അപ്പസ്തോലന്മാരിൽ ചെറിയവൻ എന്ന് തന്നെക്കുറിച്ച് പറയുമ്പോൾ തന്നെ അപ്പസ്തോലന്മാരിൽ ഒട്ടും പിന്നിലല്ല എന്നും കൂടി അവൻ ഓർമ്മിപ്പിക്കുന്നു. മറ്റുള്ളവർ തന്നെ ശ്ലാഘിക്കേണ്ടതായിരുന്നു, അത് അവൻ ചെയ്തില്ല. 12 അപ്പസ്തോലന്റെ ലക്ഷണങ്ങൾ പൂർണ്ണ സഹിഷ്ണുതയിലും അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വീര്യപ്രവൃത്തികളാലും നിങ്ങളുടെ ഇടയിൽ വെളിപ്പെട്ടു വന്നുവല്ലോ. അപ്പസ്തോലന്മാരുടെ ദൂതിന്റെ വിശ്വാസ്യതയ്ക്ക് ഉപോൽബലകമായി ചില വരങ്ങൾ അവർക്ക് നൽകപ്പെട്ടിരുന്നു. രോഗശാന്തി വരം അവർക്കുണ്ടായിരുന്നു. മരിച്ചവരെ ഉയർപ്പിക്കാനുള്ള ആ വരം അവർക്കുണ്ടായിരുന്നു. അന്യഭാഷകളിൽ സംസാരിക്കാനുള്ള വരം അവർക്കുണ്ടായിരുന്നു. ഇതൊക്കെ അവർക്ക് ദൈവം കൊടുത്തിരുന്നു. ഗലാത്യ പ്രദേശങ്ങളിൽ കുറഞ്ഞത് ഒരു 50 ഭാഷകൾ സംസാരിക്കുന്നുണ്ടായിരുന്നിരിക്കും. പൌലോസിന് ഈ ഭാഷകളിൽ സംസാരിക്കാൻ കഴിയുമായിരുന്നു. ഇവ പഠിച്ചതാണോ? അല്ല, ആത്മാവിന്റെ വരപ്രാപ്തിയായി ലഭിച്ചതായിരുന്നു. ദൈവവചനം ആ കാലഘട്ടത്തിൽ റോമാ സാമ്രാജ്യത്തിന്റെ മുക്കിനും മൂലയ്ക്കും എത്താൻ ഇതല്ലാതെ മാർഗമില്ലായിരുന്നു. ഒരു അപ്പസ്തോലനെ തിരിച്ചറിയാൻ ഇത് സഹായകരമായിരുന്നു. പൌലോസ് എന്തുകൊണ്ട് 3 സ്വർഗത്തിന്റെ വിശദ വിവരങ്ങൾ നമുക്ക് നൽകിയില്ല എന്ന് പലപ്പോഴും ചിന്തിക്കാറുണ്ടല്ലേ. ഒരാൾ പറയുന്നത്, അത് തന്നിരുന്നുവെങ്കിൽ ഭൂമിയിൽ നിന്നും വലിയൊരു കൂട്ടം സ്വർഗത്തിലേക്ക് ഉടനെ പുറപ്പെടുമായിരുന്നു എന്നത്രേ. തന്നെയുമല്ല, സ്വർഗത്തിന്റെ മാധുര്യം നാം ആസ്വദിക്കുന്നതിനേക്കാൾ ആവശ്യം നശിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാക്കളുടെ ഉദ്ധാരണത്തിൽ ശ്രദ്ധിക്കുന്നതാണ്. സ്വർഗം അത്ഭുതകരമായൊരു സ്ഥലം തന്നെ. പക്ഷേ ദൈവവചനമാകുന്ന ബൈബിളിൽ വളരെ കുറച്ച് മാത്രമേ അതേക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ളൂ എന്നത് ചിന്തിപ്പിക്കുന്നതായ കാര്യമാണ്. മനുഷ്യന്റെ ഭാഷയാൽ വിശദീകരിക്കുവാൻ സാധിക്കാത്ത ഒന്നായതിനാലായിരിക്കും അധികം വർണ്ണിച്ചിട്ടില്ലാത്തത്. നമ്മുടെ ഉത്തരവാദിത്വം എന്തെന്നാൽ സകല ജാതിയോടും സുവിശേഷം അറിയിച്ച് എല്ലാവരെയും ആ സ്വർഗരാജ്യത്തിന്റെ അവകാശികളാക്കുക എന്നുള്ളതാണ്. സ്വർഗത്തെക്കുറിച്ച് അധികമൊന്നും എനിക്കും താങ്കളോട് പറയുവാൻ സാധിക്കില്ല. എന്നിരുന്നാൽ തന്നെ സ്വർഗത്തിലുള്ള ആളിനെക്കുറിച്ച് പറയുവാൻ എനിക്ക് കഴിയും. നമുക്കവനെക്കുറിച്ച് സംസാരിക്കാം. അതേ കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് നാം നമ്മുടെ കണ്ണുകൾ അവങ്കലാക്കേണ്ടതാണ്. അവനെയാണ് നാം നോക്കേണ്ടത്. ഈ ലേഖനം അതെത്രമാത്രം ഊന്നിപ്പറഞ്ഞിരിക്കുന്നു എന്ന് കാണുക. മറ്റെല്ലാം ഇവിടെ ഒന്നുമില്ലാത്തതുപോലെയാണ്. അവനെ മാത്രം നോക്കി മുന്നേറുന്ന നാം പല പ്രകാരത്തിലും അവനെപ്പോലെയാകും. നാം അവന്റെ മേൽ നമ്മുടെ ദൃഷ്ടി പതിപ്പിച്ചുകൊണ്ട് മുന്നേറുന്നുവെങ്കിൽ ഈ ലോകത്തിലൂടെയുള്ള തീർത്ഥയാത്ര വളരെ എളുപ്പമാകും. സൂര്യൻ അത്രയ്ക്ക് ചൂടുള്ളതായിരിക്കില്ല. ഓരോ ദിവസത്തെയും ചുമട് അത്ര ഭാരമുള്ളതാകയില്ല. അതെ, നാം നമ്മുടെ ശ്രദ്ധ ക്രിസ്തുവിൽ ഉറപ്പിച്ചു മുന്നേറുന്നുവെങ്കിൽ ജീവിതത്തിലെ കാറ്റ് അത്ര രൂക്ഷമായി തോന്നുകയില്ല. 13-14 വാക്യങ്ങളിൽ നാം കാണുന്നത്, ഞാൻ നിങ്ങൾക്ക് ഭാരമായി തീർന്നില്ല എന്നുള്ളതല്ലാതെ ശേഷം സഭകളെക്കാൾ നിങ്ങൾക്ക് ഏതൊന്നിൽ കുറവുന്നു. ഈ അന്യായം ക്ഷമിച്ചുകൊള്ളുവിൻ. ഈ 3 പ്രാവശ്യം നിങ്ങളുടെ അടുക്കൽ വരുവാൻ ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. നിങ്ങൾക്ക് ഭാരമായി തീരുകയുമില്ല. നിങ്ങൾക്കുള്ളതിനെയല്ല, നിങ്ങളെ തന്നെ ഞാൻ അന്വേഷിക്കുന്നു. മക്കൾ അമ്മയപ്പന്മാർക്കല്ല, അമ്മയപ്പന്മാർ മക്കൾക്കായിട്ടല്ലോ ചരതിക്കേണ്ടത്. പൌലോസ് അവരുടെ ആത്മീയ പിതാവായിരുന്നു. അവരെ ക്രിസ്തുവിങ്കലേക്ക് നയിച്ചത് അവനായിരുന്നു. അവിടെ സഭ സ്ഥാപിച്ചതും പൌലോസായിരുന്നു. 15 വാക്യം, ഞാൻ അതിസന്തോഷത്തോടെ നിങ്ങളുടെ ജീവനു വേണ്ടി ചെലവിടുകയും ചെലവായി പോകുകയും ചെയ്യും. ഞാൻ നിങ്ങളെ അധികമായി സ്നേഹിച്ചാൽ നിങ്ങൾ എന്നെ അല്പമായി സ്നേഹിക്കുന്നുവോ? പൌലോസ് പറയുന്നു, ഞാൻ നിങ്ങളെ കൂടുതലായി സ്നേഹിക്കും തോറും നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹം കുറഞ്ഞു വരുന്നു. ഒരു പരാതിയുടെ സ്വരം ഇതിൽ കേൾക്കാമല്ലേ. സ്വർഗത്തിൽ താൻ കണ്ടത് വിവരിക്കുവാൻ ദൈവാത്മാവ് സമ്മതിക്കുന്നില്ല. പകരം തന്റെ കഷ്ടങ്ങളും നിരാശകളും വിവരിക്കുവാൻ ആത്മാവ് അവനോട് ആവശ്യപ്പെടുകയാണ്. 16 വാക്യം, ഞാൻ നിങ്ങൾക്ക് ഭാരമായി തീർന്നില്ല എങ്കിലും ഉപായിയാകയാൽ കൌശലം കൊണ്ട് നിങ്ങളെ കൈവശമാക്കി എന്ന് നിങ്ങൾ പറയുമായിരിക്കും. പൗലോസ് പറയുന്നത് വീണ്ടും ശ്രദ്ധിക്കുക, ഞാൻ നിങ്ങൾക്ക് ഒരു വിധത്തിലും നിങ്ങൾക്കുള്ള കാര്യങ്ങളെയല്ല, നിങ്ങളെ അത്രേ സ്നേഹിച്ചത്, നിങ്ങളെ ക്രിസ്തുവിന് വേണ്ടി നേടുവാൻ അത്രേ ഞാൻ ചിന്തിച്ചത്. അതല്ലേ ക്രിസ്തു തന്റെ അപ്പസ്തോലന്മാരോട് കൽപ്പിച്ചത്? ക്രിസ്തു പറഞ്ഞു, എന്നെ അനുഗമിപ്പീൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവർ ആക്കുമെന്ന്. നിങ്ങൾ പിടിക്കുന്ന ഓരോ മത്സ്യത്തിന്റെ വായിലും ഓരോ സ്വർണ്ണ നാണയം കാണുമെന്ന് കർത്താവ് പറഞ്ഞില്ല. അവരെ മനുഷ്യരെ പിടിക്കുന്നവരാക്കി, അതാണ് പ്രധാനപ്പെട്ട സംഗതി. 17-18 വാക്യങ്ങൾ, ഞാൻ നിങ്ങളുടെ അടുക്കൽ അയച്ചവരിൽ വല്ലവനെ കൊണ്ടും നിങ്ങളോട് വല്ലതും വഞ്ചിച്ചെടുത്തുവോ? ഞാൻ തീത്തോസിനെ പ്രബോധിപ്പിച്ച് ആ സഹോദരനെയും കൂടെ അയച്ചിരുന്നു. തീത്തോസ് നിങ്ങളോട് വല്ലതും വഞ്ചിച്ചെടുത്തുവോ? ഞങ്ങൾ നടന്നത് അതെ ആത്മാവിലല്ലയോ? അതേ കാൽച്ചുവടുകളിൽ അല്ലയോ? പൗലോസ് ചതിവും വഞ്ചനയും ഒന്നും പ്രയോഗിച്ചിട്ടില്ല എന്ന് വീണ്ടും ഉറപ്പായി പറയുന്നു. നേരെയുള്ള മാർഗം മാത്രം സ്വീകരിച്ചിരുന്നു. സുവിശേഷം വളരെ ലളിതമായി തന്നെ പ്രസംഗിച്ചു. കൊരിന്തിരിൽ നിന്നും എന്തെങ്കിലും നേടുന്നതിന് മറ്റുള്ളവരെയും താൻ ഉപയോഗിച്ചില്ല. 19-20 വാക്യങ്ങൾ, ഇത്ര നേരം ഞങ്ങൾ നിങ്ങളോട് പ്രതിവാദിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ? ദൈവത്തിന് മുൻപാകെ ക്രിസ്തുവിലാകുന്നു ഞങ്ങൾ സംസാരിക്കുന്നത്. പ്രിയമുള്ളവരെ, സകലവും നിങ്ങളുടെ ആത്മീയ വർദ്ധനയ്ക്കായിട്ടത്രേ. ഞാൻ വരുമ്പോൾ ഞാൻ ഇച്ഛിക്കാത്ത വിധത്തിൽ നിങ്ങളെ കാണുകയും നിങ്ങൾ ഇച്ഛിക്കാത്ത വിധത്തിൽ എന്നെ കാണുകയും ചെയ്യുമോ എന്നും പിണക്കം, ഈർഷ്യ, ക്രോധം, ശാഠ്യം, ഏഷണി, കുശുകുശുപ്പ്, നിഗളം, കലഹം എന്നിവ ഉണ്ടാകുമോ എന്നും. ആ സഭ സന്ദർശിക്കുമ്പോൾ താൻ അവിടെ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ ആണിവയെല്ലാം. പൗലോസിൽ നിന്നും അവർ വളരെ പ്രതീക്ഷിച്ചു. അവരിൽ നിന്നും പൗലോസും വളരെ പ്രതീക്ഷിച്ചു. എന്നാൽ അവൻ എന്ത് കാണും? കലഹവും വാഗ്വാദവും ഇല്ലേ? കഴിഞ്ഞ അനേകം വർഷങ്ങളായി ശുശ്രൂഷയിലായിരിക്കുവാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞതിനാലായിരിക്കും ഒരു വിഷയത്തെക്കുറിച്ചും തർക്കിക്കുവാൻ എനിക്ക് തോന്നാറേ ഇല്ല. അതിനകത്തൊരർത്ഥവും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. മിക്കവാറും എനിക്ക് വളരെ നീണ്ട കത്തുകൾ ലഭിക്കാറുണ്ട്. അതിലെ വിഷയം ഞാൻ പഠിപ്പിച്ച ഏതെങ്കിലും ഒരു ഉപദേശത്തെക്കുറിച്ചുള്ള തർക്കമായിരിക്കും. ഒരു വിഷയം അറിയാനുള്ള താൽപര്യത്തോടെ എഴുതുന്ന കത്തുകൾ വായിക്കുവാൻ തുടങ്ങുമ്പോൾ തന്നെ മനസ്സിലാകും, തർക്കിക്കുവാനുള്ള ഭാവമാണെങ്കിൽ സുഹൃത്തെ ഞാൻ ആ കത്ത് വായിക്കുക പോലുമില്ല. പിന്നെ ചില പ്രിയപ്പെട്ടവർ തങ്ങളുടെ മേൽവിലാസം വയ്ക്കാതെ എന്നെ ശരിയാക്കുവാൻ കത്തെഴുതും. അത് അങ്ങനെയുള്ളവരുടെ പ്രോത്സാഹനത്തിനായി പറയട്ടെ, ഞങ്ങൾ ആ കത്തുകൾ വായിക്കുക പോലുമില്ല. ഇത്ര സ്നേഹമുള്ളവർക്ക് എന്തുകൊണ്ട് തങ്ങൾ ആരാണെന്ന് പറഞ്ഞുകൂടാ? ആദ്യം ഞാൻ വിലാസം ശ്രദ്ധിക്കും, പിന്നെ ദൈവവചനം പഠിക്കുവാനുള്ള താൽപര്യത്തോടും തങ്ങളുടെ ഭാരങ്ങൾ പങ്കിടുവാനുള്ള ആഗ്രഹത്തോടും എഴുതുന്ന ആയിരക്കണക്കിന് പ്രിയപ്പെട്ടവരുണ്ട്. ആ കത്തുകൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. തർക്കിക്കുവാൻ ഞാനില്ല, അതുകൊണ്ട് വിശേഷവുമില്ല. ഞാൻ വിശ്വസിക്കുന്നത് ശരിയാണ്, അത് മാത്രം ശരി എന്ന് ചിന്തിക്കുന്ന ഒരാളെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും? അഥവാ ഞാൻ തെറ്റാകുന്നു എന്ന് താങ്കൾക്ക് തോന്നുന്ന പക്ഷം നിങ്ങളുടെ ചിന്താഗതിയുമായി നിങ്ങൾ മുൻപോട്ടു പോകുക, എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. ഞാൻ തെറ്റാകുന്നു പഠിപ്പിക്കുന്നതെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ സത്യത്തിലേക്ക് നടത്തട്ടെ ഇല്ലേ? ഞാൻ വീണ്ടും ഓർപ്പിക്കട്ടെ, ആരുടെയും സമ്മർദ്ദം കൊണ്ട് പഠിപ്പിക്കേണ്ട ഗതികേട് ഇന്ന് വരെ എനിക്കുണ്ടായിട്ടില്ല. ദൈവവചനം പഠിച്ച് ഞാൻ വാസ്തവമായി വിശ്വസിക്കുന്ന കാര്യങ്ങൾ മാത്രം പഠിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ആരെങ്കിലുമൊക്കെ പറഞ്ഞെന്ന് വരും, എന്നെപ്പോലെ ഇടുങ്ങിയ ചിന്താഗതിക്കാരനും മർക്കടമുഷ്ടിക്കാരനും വേറെ ഇല്ല എന്ന്. അതൊരു നല്ല സർട്ടിഫിക്കറ്റാണല്ലോ. എന്നാൽ തർക്കിക്കുന്നതിനാൽ എന്തെങ്കിലും വിശേഷമുണ്ടോ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത്. രക്തസമ്മർദ്ദം കൂടും, അത്രമാത്രം. തർക്കിക്കുവാൻ വരുന്നവരോട് ഞാൻ സാധാരണ ലളിതമായ സുവിശേഷം പറഞ്ഞ് സന്തോഷത്തോടെ അവിടെ നിന്ന് പോവുക മാത്രമേ ചെയ്യൂ. ഞങ്ങളുടെ ജോലി ദൈവവചനം പഠിപ്പിക്കുക എന്നത് മാത്രമാണ്. അതിനപ്പുറം ചെയ്യുവാൻ സമയമില്ല. ഇന്നത്തെ സഭകളിൽ പൗലോസ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. തർക്കം, ഈർഷ്യ, ക്രോധം, ശാഠ്യം, കുതിയാൽവെട്ട്, കുശുകുശുപ്പ്. കേട്ടിട്ടില്ലേ? അറിഞ്ഞോ? അതെ, നമ്മുടെ ഇന്നാരുടെ വീട്ടിലെ കാര്യം അറിഞ്ഞില്ലേ? ഇല്ല, ഞാൻ കേട്ടില്ലല്ലോ. ആ, എന്നാൽ അതാണ് കേൾക്കേണ്ടത്. എന്നിട്ടവർ വളരെ നിലവാരം താണ എന്തെങ്കിലും പറഞ്ഞു പിടിപ്പിക്കും. കുശുകുശുപ്പ്. ആരോ പറഞ്ഞു, ചില ആളുകൾ എന്തെങ്കിലും വിശ്വസിക്കണമെങ്കിൽ അവരോടത് രഹസ്യമാണെന്ന് പറഞ്ഞാൽ മതി എന്ന്. രഹസ്യമാണെന്ന് പറഞ്ഞാൽ മതി, അവർ എന്തും വിശ്വസിക്കും. വേറൊരു കാര്യം പറഞ്ഞു, നിഗളം. ഉള്ളതിനേക്കാൾ കൂടുതൽ ഭാവിക്കുക. തവള വീർത്തിരിക്കുന്ന കണ്ടിട്ടില്ലേ, അതുപോലെ വീർത്തിരിക്കുന്ന ആ നിഗളം. ഒരു കല്ലെറിഞ്ഞാൽ മതി, അത് ചുരുങ്ങി വീണ്ടും കുളത്തിലേക്ക് ചാടിക്കൊള്ളും. വീർത്തിരിക്കുകയാണിപ്പോൾ കലഹം. ചെറിയ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി തമ്മിൽ മത്സരിക്കുക. ഞങ്ങൾ ഇന്ന് ഉപദേശത്തിന് വേണ്ടിയാകുന്നു മാറി നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ പിൻപിലുള്ള ആ ഉദ്ദേശം വളരെ മോശമാണ്. ഇത് ക്രിസ്തീയ സഭയിൽ കാണുവാൻ സാധിക്കുന്നത് ദുഃഖം മാത്രം കൊണ്ടുവരുന്ന ഒരു കാര്യമാണ്. 21 വാക്യം, ഞാൻ വീണ്ടും വരുമ്പോൾ എന്റെ ദൈവം എന്നെ നിങ്ങളുടെ ഇടയിൽ താഴ്ത്തുവാനും പാപം ചെയ്തിട്ട് തങ്ങൾ പ്രവർത്തിച്ച അശുദ്ധി, ദുർനടപ്പ്, ദുഷ്കാമം എന്നിവയെക്കുറിച്ച് മാനസാന്തരപ്പെടാത്ത പലരെയും ചൊല്ലി ഖേദിപ്പാനും സംഗതി വരുമോ എന്നും ഞാൻ ഭയപ്പെടുന്നു. കൊരിന്ത് ഒരു അശുദ്ധ പട്ടണമായിരുന്നു. റോമ സാമ്രാജ്യത്തിലെ പാപത്തിന്റെ ഒരു സിരാകേന്ദ്രം എന്നതിനെ വിശേഷിപ്പിക്കാം. പാപോല്ലാസത്തിന് ആളുകൾ തടിച്ചുകൂടുന്ന സ്ഥലമായിരുന്നത്. പാപം വസിക്കുന്നിടത്ത് കൃപയും പെരുകുന്നു എന്നുള്ളത് സത്യമാണ്. കൊരിന്ത് വിശ്വാസികളും തന്മൂലം പാപത്തെ ലാഘവ ബുദ്ധിയോടെ വീക്ഷിച്ചിരുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കും. അതെ, ഈ ലേഖനത്തിൽ കൂടെ നാം നോക്കുമ്പോൾ കൊരിന്ത് സഭ ഒരു നല്ല സഭ അല്ലായിരുന്നു എന്ന് തോന്നുന്നുവോ? അതെ, അപ്രകാരം തന്നെയായിരുന്നു. ഒരു നല്ല സഭയായിരുന്നില്ല. ഇന്നത്തെ പല സഭകളും ഇതേ രീതിയിലല്ലയോ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്? ഞാൻ വളരെ സ്നേഹത്തോടും ഹൃദയഭാരത്തോടും ഓർപ്പിക്കട്ടെ സുഹൃത്തെ, താങ്കളുടെ സഭ വാസ്തവത്തിൽ എന്തിനുവേണ്ടിയാകുന്നു നിലകൊള്ളുന്നത്? കർത്താവ് തന്റെ സഭയെ ഇന്ന് ലോകത്തിൽ നിന്നും മാറ്റുന്നു എന്ന് കരുതുക. അപ്പോൾ ഭൂമിയിലുള്ള സഭയ്ക്ക് എന്ത് സംഭവിക്കും? ഭൂമിയിൽ നമുക്ക് അറിയാവുന്നതുപോലുള്ള ആ മഹാകഷ്ടം ആരംഭിക്കുകയായി. സഭയുടെ ആ അസാന്നിധ്യവും മഹാകഷ്ടത്തിന് അതിന്റെ ആക്കം കൂട്ടും. സഭ ഇന്ന് ലോകത്തിന്റെ ഉപ്പാണ്. ഇന്ന് സഭ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. പരിശുദ്ധാത്മാവും സഭയിലാണല്ലോ വസിക്കുന്നത്. അത് മാറ്റപ്പെട്ടു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തിനെക്കുറിച്ച് ചിന്തിക്കുവാൻ തന്നെ പ്രയാസമാണ്. ലോകം നന്നായിക്കൊണ്ടിരിക്കുന്നു എന്നാണോ താങ്കൾ ചിന്തിക്കുന്നത്? മോശമായിക്കൊണ്ടിരിക്കുന്നുവോ? ചിലരുടെ അഭിപ്രായം 1900 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാൾ ലോകം വളരെ അധപ്പതിച്ചു എന്നാണ്. എന്നാൽ അത് അത്ര ശരിയല്ല എന്ന് ഞാൻ പറയട്ടെ. 2 തിമൊഥെയോസ് 3:13 വാക്യത്തിൽ നാം വായിക്കുന്നു, ദുഷ്ടമനുഷ്യരും മായാവികളും വഞ്ചിക്കപ്പെട്ടും കൊണ്ട് മേൽക്കുമേൽ ദോഷത്തിൽ മുതിർന്നുവരുമെന്ന്. ഇവിടെ ദുഷ്ടമനുഷ്യരുടെ കാര്യമാണ് പറയുന്നത്, മുഴു ലോകത്തിന്റെയും കാര്യമല്ല. 1900 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന ലോകം അല്ല ഇന്നത്തേത്. കാരണം അന്ന് പാപത്തിന് വിമോചനമില്ലായിരുന്നു. ഇന്നോ കർത്താവിന്റെ പരമയാഗത്താൽ പാപത്തിന് വിമോചനമുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി വിശ്വാസത്താൽ അംഗീകരിച്ച് ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുന്ന ഓരോ വ്യക്തിക്കും ദൈവമക്കളായി തീരുവാനുള്ള അധികാരം ദൈവം കൊടുത്തിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 1:12 വാക്യം നമുക്കറിയാമല്ലോ, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം നൽകിയെന്ന്. എന്നാൽ 1900 വർഷങ്ങൾക്ക് മുൻപ് അത് അങ്ങനെയായിരുന്നില്ല. ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്ന് ക്രൂശിൽ തന്റെ ജീവനെ നൽകുന്നതുവരെയും ക്രിസ്തുവിൽ വിശ്വസിച്ച് ദൈവവുമായി നിരപ്പ് പ്രാപിക്കുവാൻ മനുഷ്യന് കഴിയുമായിരുന്നില്ല. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ ഈ നിരപ്പ് പ്രാപിച്ചിട്ടുണ്ടോ? അങ്ങനെ ദൈവവുമായി ഒരു സമാധാനത്തിൽ, ഒരു രമ്യതയിൽ എത്തിയിട്ടുള്ള ഒരു വ്യക്തി തന്റെ സമൂഹത്തിൽ, തന്റെ ഭവനത്തിൽ, തന്റെ രാജ്യത്തിൽ ഒരു നല്ല വ്യക്തിയായിരിക്കും. രാജ്യത്തെ ഏറ്റവും നല്ല പൌരന്മാരാരാണെന്നറിയാമോ? ദൈവവുമായുള്ള ബന്ധത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളവർ. അവർ നിയമങ്ങൾ ലംഘിക്കില്ല. അവരായിരിക്കും യഥാർത്ഥ രാജ്യസ്നേഹികൾ. ഇന്ന് രാജ്യസ്നേഹികൾ എന്ന് പറഞ്ഞ് ഏറ്റവും അധികം ശബ്ദമുയർത്തുന്നവർ രാജ്യത്തിന്റെ എല്ലാ നിയമങ്ങളും ലംഘിച്ച് സമൂഹത്തിന് ഭാരമായിട്ടിരിക്കുകയല്ലേ? ഇന്ന് സഭകളിലും ഇങ്ങനെയുള്ളവരെ കാണുവാൻ സാധിക്കുമെന്നതുകൊണ്ട് തമ്മിൽ വേർതിരിച്ചറിയുവാൻ ലോകത്തിന് സാധിക്കുന്നില്ല. ഇന്നത്തെ സഭകളുടെ ലക്ഷ്യം ഇവിടെ വലിയ പൂന്തോട്ടം നട്ടുപിടിപ്പിക്കുകയല്ല. അതെ, നാം മരുപ്രയാണത്തിലാണ്. ഇവിടെ വലിയ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടാക്കുകയല്ല. ഇവിടെ നമുക്കുള്ളത് താൽക്കാലിക വാസസ്ഥലമാണ്. നമുക്ക് ഒരു ദൌത്യമുണ്ട്, സാക്ഷ്യമുണ്ട്. ഇത് നാം മറക്കരുത്. സഭ ദൈവത്തിന് വിശുദ്ധമായിരിക്കണം. ദൈവത്തിനു വേണ്ടി ജീവിക്കുന്നതായിരിക്കണം. താങ്കൾ ഉൾപ്പെട്ടു നിൽക്കുന്ന സഭ അപ്രകാരം അല്ല എങ്കിൽ അവിടം വിട്ട് ഓടുവാൻ ഞാൻ പറയില്ല. നിങ്ങൾ അവിടെ ദൈവത്തിനു വേണ്ടി ഒരു നല്ല സാക്ഷിയായിരിക്കും. എന്നിട്ട് പ്രാർത്ഥിക്കൂ, നിങ്ങളാൽ കഴിവുള്ളിടത്തോളം മറ്റുള്ളവരോട് സത്യമെന്തെന്ന് ദൈവവചനമെന്തെന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കൊടുക്കൂ. സഭ ദൈവത്തിന് വിശുദ്ധമായിരിക്കണം. കൊരിന്ത് സഭ ആയിരുന്നതുപോലെ നാമും പ്രതികൂല സാഹചര്യങ്ങളിലാണ്. അന്ധകാരപൂർണമായ പരിസരം, നമ്മുടെ വിളക്ക് ഇവിടെ പ്രകാശിക്കട്ടെ, നമുക്ക് ചുറ്റുമുള്ള ലോകം പ്രകാശിതമാകട്ടെ. നാം പലപ്പോഴും ഇത് ചെയ്യാത്തതുകൊണ്ടല്ലേ മറ്റുള്ളവർ ഇന്നും അന്ധകാരത്തിൽ കഴിഞ്ഞുകൂടുന്നത്. നാം നമുക്ക് ലഭിച്ചിരിക്കുന്ന വെളിച്ചം അത് അടച്ചു വച്ചിരിക്കുകയാണ് ഇല്ലേ, കട്ടിൽ കീഴെ വച്ചിരിക്കുകയാണ്. നാം അത് എന്തുകൊണ്ടോ മൂടിവെച്ചിരിക്കുന്നു. നാം ആയിരിക്കുന്ന സമൂഹത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ബന്ധുമിത്രാദികളുടെ ഇടയിൽ നമുക്കത് പ്രകാശിപ്പിക്കുവാൻ സാധിച്ചാൽ സഭയിൽ ഉണർവുണ്ടാകുന്നത് കാണുവാൻ സാധിക്കും. നാം ഏതൊരു കാരണത്താലാകുന്നു അത് മറച്ചുവെച്ചിരിക്കുന്നതെന്നാൽ അത് നാം മനസ്സിലാക്കി ദൈവസന്നിധിയിലേക്ക് ചെന്ന് കർത്താവെ, ഈ കാര്യത്തിൽ ശരിയായ തീരുമാനമെടുക്കുവാൻ എന്നെ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മെ സഹായിക്കും. പ്രാർത്ഥിക്കാം. കർത്താവെ, അവിടുത്തെ വചനത്തിനായിട്ട് വീണ്ടും ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഇന്ന് അവിടുത്തെ വചനം വായിക്കുവാനും പഠിക്കുവാനും അവിടുന്ന് തന്ന അവസരത്തിനായി സ്തോത്രം. ഞങ്ങളെ ആക്കിയിരിക്കുന്ന സ്ഥാനങ്ങളിൽ പലപ്പോഴും കർത്താവെ, അവിടുന്ന് ആഗ്രഹിക്കുന്നതായ ആ പ്രകാശം കൊടുക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്ന കുറവ് സമ്മതിക്കുന്നു. കർത്താവെ, അങ്ങയോട് പറ്റിച്ചേർന്നുകൊണ്ട് അവിടെ ഞങ്ങളെ ആക്കുന്ന സ്ഥാനങ്ങളിൽ വിശ്വസ്തയോടുകൂടെ മുൻപോട്ട് പോകുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് വചനം കേട്ട ഓരോരുത്തർക്കു വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുകയാകുന്നു. കർത്താവെ, നിന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവകൃപയിൽ നിറയപ്പെട്ടവരായി തങ്ങളെ ആക്കിയിരിക്കുന്ന സ്ഥാനങ്ങളിൽ വിശ്വസ്തയോടെ മുൻപോട്ട് പോകുവാൻ നിന്റെ കുഞ്ഞുങ്ങളെ നീ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ഫലപ്രദമായ ഒരു ദിവസം തന്നാട്ടെ. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ.
ശ്രോതാക്കളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് കൊരിന്ത്യർക്കുള്ള രണ്ടാം ലേഖനത്തിന്റെ വിഷയ വിഭജനം തയ്യാറായിരിക്കുന്നു. ഇന്ന് തന്നെ കത്തിലൂടെയോ ഫോണിലൂടെയോ ഇമെയിലിലൂടെയോ ആയത് ആവശ്യപ്പെട്ടാൽ Thank you.
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐ ഡി malayalamttb@radio882.com.
ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ഇനി പറയുന്ന നമ്പറിൽ വിളിച്ചാലും 1-860-4255-882. നമ്പർ ഒരിക്കൽ കൂടി: 1-860-4255-882.
ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com. സ്നേഹമേ സ്വർഗീയ